നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. മഹത്വമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇന്നലെ അവിടുത്തെ വചനത്തിന്റെ മുമ്പിൽ ഇരിപ്പാൻ അവിടുന്ന് അവസരം നൽകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്ന് രാവിലെയും ഒക്കെ കേൾപ്പിച്ച വചനത്തിന്റെ നല്ല ആലോചനകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ഈ നിലയിൽ ചുരുക്കമായി വീണ്ടും കർത്താവിന്റെ വചനത്തിന്റെ മുമ്പിലിരിക്കുമ്പോൾ അവിടുത്തെ കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിപ്പിക്കുകയും ഞങ്ങളോട് അവിടെ ഇടപെടുകയും ജീവിതത്തെ ക്രമപ്പെടുത്തി കർത്താവിനെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ സഹായിക്കുകയും ചെയ്യണം. ആദ്യോടൊന്നും ദൈവകൃപ വ്യാപരിക്കണമേ. യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ. ലേഖനം 5-ാം അധ്യായമാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇന്നല്ല, ഇന്നലെയും മിനിങ്ങാനും ഇവിടെ ഈ വർക്ക്ഷോപ്പിൽ അതുതന്നെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ ബുക്കിൽ 42-ാം പേജിലാണ് അതിന്റെ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത്. അത് തുറന്നു വെച്ചാൽ നന്നായിരിക്കും. ലേഖനം 5-ാം അധ്യായം ഒരു പ്രത്യേക വിഷയം ഊന്നൽ കൊടുത്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ 15-ഉം 16-ഉം വാക്യങ്ങൾ ആദ്യം നമുക്കൊന്ന് വായിക്കാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുകയും ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും. പൗലോസിന്റെ ഒരു ലേഖനമാണ് എഫേസ് ലേഖനം എന്നുള്ളത് നമുക്കറിയാം. പൗലോസ് എഴുതിയ കാരാഗ്രഹ ലേഖനങ്ങളിലൊന്നാണ്. പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ പൗലോസ് ഉപദേശപരമായ അനേക കാര്യങ്ങൾ വളരെ ഗൗരവമായ നിലയിൽ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദൈവസഭയോട് ബന്ധപ്പെട്ടറിയേണ്ട ഉപദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന ഒരു ലേഖനമാണ്. ലേഖനങ്ങളാണ് പൗലോസിന്റെ ലേഖനങ്ങൾ. അതുപോലെ തന്നെയാണ് എഫേസ് ലേഖനവും. എഫേസ് ലേഖനത്തിന്റെ പ്രാരംഭ ഭാഗത്തൊക്കെ, പ്രത്യേകിച്ച് 1-ാം അധ്യായത്തിലൊക്കെ ഉപദേശ വിഷയങ്ങൾ വളരെ ഗൗരവമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ലേഖനങ്ങളിലെയും പോലെ എഫേസ് ലേഖനത്തിലും പൗലോസ് പകുതി ഭാഗം തികച്ചും പ്രായോഗികമായ വിഷയങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അതങ്ങനെ തന്നെ എഫേസ് ലേഖനത്തിന്റെ 4-ഉം 5-ഉം 6-ഉം അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ 3 അധ്യായങ്ങളിലും പ്രായോഗിക നിർദ്ദേശങ്ങളാണ്. നമ്മൾ 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ാം അധ്യായത്തിന് നമ്മളൊരു തലക്കെട്ട് കൊടുത്താൽ, ആ അധ്യായത്തിലെ വിഷയങ്ങളെ പഠിക്കാൻ ഒരു തലക്കെട്ട് കൊടുത്താൽ അത് 16-ാമത്തെ വാക്യമാണ്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുകയും. സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാന ആഹ്വാനം. സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ. എന്തുകൊണ്ടാണ് സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടതെന്ന് അവിടെ പറയുന്നുണ്ട്. ഇത് ദുഷ്കാലമാണ്. ഇതേ പൗലോസ് തന്നെ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ആ ദുർഘട സമയത്തിന്റെ ലക്ഷണങ്ങളും അവിടെ പറയുന്നുണ്ട്. തിമോത്തിയോസ് ലേഖനത്തിൽ അത് പറയുന്നിടത്ത് താഴോട്ട് ആ ദുർഘട സമയത്തിന്റെ ലക്ഷണങ്ങൾ എന്താന്ന് പറയുന്നുണ്ട്. നമ്മൾ അവിടെ പറയുന്ന ലക്ഷണങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ അത് ഒരളവിൽ മുഴുവനായിട്ട് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തെ നമുക്ക് വിശേഷിപ്പിക്കാം, ഇതാണ് ദുർഘട സമയം അല്ലെങ്കിൽ അന്ത്യകാലം. ഇവിടെ എഫേസ്യ ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ദുഷ്കാലം. ദുഷ്കാലം എന്ന് പറയുമ്പോൾ അവിടെ പറയുന്ന ലക്ഷണങ്ങൾ നിറഞ്ഞ ഒരു കാലം അതൊന്ന്, അതിന്റെ മറുവശത്ത് അന്ത്യകാലം എന്ന് ഒക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വേറൊരു ചിന്തയുണ്ട്, കാലം തീരാറായി, സമയം തീരാറായി, കർത്താവിന്റെ വരവൊക്കെ അടുത്തു. അങ്ങനെയും സമയത്തോടുള്ള ബന്ധത്തിൽ ഒരവസാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് ചിന്തിക്കാവുന്ന ഒരു കാലയളവിലാണ് നാം ഇപ്പം കടന്നു പോകുന്നത്. അതുകൊണ്ട് ഈ നിർദ്ദേശത്തിന് അല്ലെങ്കിൽ ഈ ആഹ്വാനത്തിന് വളരെ പ്രസക്തിയുണ്ട്. എന്താ ആഹ്വാനം? സമയം തക്കത്തിൽ ഉപയോഗിപ്പീൻ. കർത്താവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവം നമ്മോട് ഇടപെടുന്ന വിധങ്ങളെക്കുറിച്ചും വായിച്ചാലും സമയത്തിന് വളരെ വില കൊടുത്തുകൊണ്ടാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്നത്. നമ്മളോട് എബ്രായ ലേഖനത്തിൽ പറയുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കൃപാസനത്തോളം അടുത്തിയല്ല, അവിടെ ചെന്നാൽ എന്ത് കിട്ടും? തൽസമയത്ത് സഹായത്തിനുള്ള കൃപ. തൽസമയം, സമയത്തിന്റെ വില അല്ലെ, സമയത്തിന്റെ പ്രാധാന്യം, അത് മനസ്സിലാക്കി തന്നെ ദൈവം ഇടപെടുന്നതും. പഴയ നിയമത്തിലെ പല സംഭവങ്ങളും നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, ദൈവം തന്റെ ജനത്തിന് വിടുതൽ കൊടുത്തതൊക്കെ കൃത്യസമയത്താ, തൽസമയത്താ. നമ്മളൊരു ഉദാഹരണം എടുത്തു നോക്കിയാൽ, ആ മോശ എന്ന കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിന് വളരെ പദ്ധതികളുണ്ടായിരുന്നു. മോശ വളർന്ന് കർത്താവിന് വേണ്ടി, യഹോവയ്ക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി, തൻ്റെ ജനത്തിന് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ശിശുവായ സമയത്ത് തന്നെ കൊല്ലപ്പെടാനുള്ള സാധ്യത വന്നു. പക്ഷേ ദൈവം എങ്ങനെയാണ് സംരക്ഷിച്ചത്? ദൈവം എങ്ങനെയാണ് ആ കുഞ്ഞിനെ വിടുവിച്ച് കൊണ്ടുവന്നത് നമുക്ക് ആ ചരിത്രം അറിയാമല്ലോ. അതുകൊണ്ട് ഞാനത് വിശദീകരിക്കാതെ ഇങ്ങനെ പറയട്ടെ. ഒരു പെട്ടിയിലാക്കി നദീതീരത്ത് കൊണ്ട് വെച്ചു. നമ്മളൊന്ന് ശ്രദ്ധിച്ചാലറിയാം, ദൈവം വിടുതലൊരുക്കിയത് തൽസമയത്ത്. ഫറവോന്റെ പുത്രി എവിടെ കുളിക്കാൻ വന്നു? ഒരു 5 മിനിറ്റ് മുമ്പ് വന്ന് കുളിച്ചേച്ച് പോയിരുന്നെങ്കിലോ? ഈ കൊച്ചിനെയും പെട്ടിയും ഒന്നും കാണത്തില്ല, അത് അപകടപ്പെട്ടേനെ. അല്ല, ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞായിരുന്നു വന്നിരുന്നതെങ്കിലോ? പടയാളികൾ, കിങ്കരന്മാർ ഈ പെട്ടി കാണും, കുഞ്ഞിൻ്റെ ഒച്ച കേട്ട് കുഞ്ഞിനെ വന്നെടുക്കും, അതിനെ നദിയിലെറിഞ്ഞ് കൊന്നുകളയും. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പോൾ, നമ്മുടെ മലയാളം ബൈബിളിൽ അത് എഴുതിയിരിക്കുന്നിടത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പദമുണ്ട്, അപ്പോൾ. അതാ തൽസമയം. സമയം തക്കത്തിൽ ഉപയോഗിച്ചു ദൈവം. ആ കൃത്യസമയത്ത് മോശയ്ക്ക് വിടുതലൊരുക്കി ദൈവം. വേറെയും പല ഭാഗങ്ങളും നമ്മൾ കാണുന്നുണ്ട്, അന്ന് രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. നമ്മൾ വായിക്കുന്നുണ്ട് അല്ലേ, എസ്തേറിന്റെ പുസ്തകത്തിൽ വായിക്കുന്ന ഒരു പദമാണ് അന്ന് രാത്രി. ഏത് രാത്രി? സംഭവം നമുക്കറിയാമല്ലോ. അതിന് തലേ രാത്രി ഉറക്കം വരാതിരുന്നിരുന്നെങ്കിൽ അവിടെ അത്ഭുതം സംഭവിക്കത്തില്ല. ഒരു രാത്രി കഴിഞ്ഞാണ് ഉറക്കം വരാതിരിക്കുന്നതെങ്കിൽ അത്ഭുതം സംഭവിക്കത്തില്ല. പക്ഷെ അന്ന് രാത്രി ഉറക്കം വരാതിരുന്നത് കൊണ്ട് ഡയറി കുറിപ്പ് എടുത്ത് വായിക്കുന്നു, അവിടെ മൊർദ്ദേഖായിക്ക് ദൈവം വിടുതലിനുള്ള വഴിയൊരുക്കുന്നു. തൽസമയം. ദൈവം സമയം തക്കത്തിൽ ഉപയോഗിച്ചു. നമുക്കും ഇവിടെ ആഹ്വാനം തന്നിരിക്കുകയാണ്, സമയം തക്കത്തിൽ ഉപയോഗിപ്പി. അപ്പൊ ഈ വിഷയത്തിന് പ്രാധാന്യം കൊടുത്ത് എഫേസ് ലേഖനം 5 അധ്യായം എഴുതുമ്പോൾ, അവിടെ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് സമയം എങ്ങനെ തക്കത്തിൽ ഉപയോഗിക്കണം എന്നുള്ളത് വിശദീകരിക്കുന്നതിൽ ഒരു കാര്യമാണ്. അതാണ് 15-ാമത്തെ വാക്യം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. അത് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഒരു തലക്കെട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. ഈ അധ്യായം നടപ്പീൻ എന്നുള്ള വാക്ക് ആവർത്തിച്ച് പറയുന്ന ഒരു അധ്യായമാണ്. അതിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാലറിയാം. 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ. അപ്പോൾ 1-ാമത് ഈ അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ സ്നേഹത്തിൽ നടക്കണം. 2-ാമത് അതിൻ്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവീൻ. അപ്പോൾ 2-ാമത്തെ നിർദ്ദേശം എങ്ങനെ നടക്കണമെന്നാണ്, വെളിച്ചത്തിൽ നടക്കണം. 3-ാമത്തെ നിർദ്ദേശം 15-ാം വാക്യം, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. ഈ അധ്യായത്തിൽ നടപ്പീൻ നടപ്പീൻ എന്ന് 3 കാര്യങ്ങളാണ് പറയുന്നത്, 3 വിധത്തിലാണ് പറയുന്നത്. ആ 3 കാര്യങ്ങളുടെ വിശദീകരണമാണ് ഈ 5-ാം അധ്യായം, അല്ലെങ്കിൽ ഈ 5-ാം അധ്യായത്തെ നമ്മൾ പഠനത്തിനായിട്ടൊന്ന് വിഭജിച്ചാൽ നമുക്ക് ഇങ്ങനെ വിഭജിക്കാം. 1-ഉം 2-ഉം വാക്യങ്ങൾ സ്നേഹത്തിൽ നടപ്പീൻ എന്നുള്ളതിൻ്റെ വിശദീകരണമാണ്. 3 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വെളിച്ചത്തിലുള്ളവരായി നടപ്പീൻ എന്നുള്ളതിൻ്റെ വിശദീകരണമാണ്. 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനിയായി നടപ്പീൻ എന്നുള്ളതിൻ്റെ വിശദീകരണമാണ്. അങ്ങനെ ആ 3 നടപ്പുകളെക്കുറിച്ച് വിശദീകരിക്കുന്ന ഒരധ്യായമാണ് എഫേസ് ലേഖനം 5-ാം അധ്യായം. ഇവിടെ ഒക്കെ നമ്മൾ ശ്രദ്ധിച്ച് സ്നേഹത്തിൽ എന്ത് ചെയ്യണമെന്നാണ്, നടപ്പീൻ. വെളിച്ചത്തിലുള്ളവരായി എന്ത് ചെയ്യണം, നടപ്പീൻ. ജ്ഞാനികളായിട്ട് എന്ത് ചെയ്യണം, നടപ്പീൻ. എന്തായി നടക്കുക, അല്ലെ, നടപ്പീൻ എന്ന വാക്കുകൊണ്ട്, ആ എന്ന നിർദ്ദേശം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കേവലം 2 കാലിൽ നടക്കുന്ന നടപ്പല്ല, അങ്ങനെ നടന്നു പോകുന്ന കാര്യത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. പിന്നെ ആ നടപ്പെന്നുള്ള വാക്ക്, പഴയ നിയമത്തിൽ പല കഥാപാത്രങ്ങളുണ്ടല്ലോ, ചിലരെ നമുക്ക് പെട്ടെന്ന് മനസ്സിൽ വരും, ദൈവത്തോടു കൂടെ നടന്നവർ. നോഹ ദൈവത്തോടു കൂടെ നടന്നു, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. അപ്പൊ ആ നടന്നു എന്നവിടെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? നോഹ ദൈവത്തോടൊപ്പം ജീവിച്ചു, ഹാനോക്കിന്റെ ജീവിതം ദൈവത്തോടൊപ്പമായിരുന്നു, ഇതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ചുരുക്കി പറഞ്ഞാൽ നടപ്പ് എന്ന വാക്ക് ആവർത്തിച്ച് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് കേവലം രണ്ട് കാലിൽ നടക്കുന്ന നടപ്പിനെ സൂചിപ്പിക്കാനല്ല, മറിച്ച് വിശ്വാസ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ക്രിസ്തീയ ജീവിതത്തെ ഓർപ്പിക്കുന്ന ഒരു പദമാണ്. ഇപ്പൊ സ്നേഹത്തിലുള്ളവരായി നടപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ആ സ്നേഹമുണ്ടായിരിക്കണം. വെളിച്ചത്തിലുള്ളവരായി നടപ്പീൻ, വെളിച്ചത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് നിങ്ങൾ ജീവിക്കണം. ജ്ഞാനികളായി നടപ്പീൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ജ്ഞാനത്തോടുകൂടിയുള്ളത് ആയിരിക്കണം. ഇപ്പൊ നടപ്പ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ജീവിതത്തെ കാണിക്കാനാണ്, വിശ്വാസ ജീവിതത്തെ അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തെ കാണിക്കാനാണ്. ഇത് പൗലോസാണ് എഴുതി തന്നത് എന്നുള്ളത് നമുക്കറിയാം. പൗലോസ് ഈ ലേഖനത്തിൽ മാത്രമല്ല, പൗലോസിന്റെ മറ്റു ലേഖനങ്ങളിലും ഇതേ നിലയിലുള്ള നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. സുവിശേഷത്തിന് യോഗ്യമായി നടക്കണം, പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ദൈവപ്രസാദത്തിന് യോഗ്യമായിട്ട് നടക്കണം, പൗലോസിനെ കൊണ്ട് എഴുതിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ നടപ്പീൻ നടപ്പീൻ എന്നുള്ള ആഹ്വാനം പല നിലകളിൽ നമുക്ക് പ്രത്യേകിച്ച് പൗലോസിന്റെ ലേഖനങ്ങളിൽ നിർദ്ദേശമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇത് പൗലോസിനെ കൊണ്ട് എഴുതിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയട്ടെ, പൗലോസ് ഇത് എഴുതി തന്നെങ്കിൽ പൗലോസും അങ്ങനെ തന്നെ നടക്കുന്നവനാണ് അല്ലേ? പൗലോസ് പറഞ്ഞൊരു വാക്ക് നമുക്കറിയാമല്ലോ, ഞാൻ ക്രിസ്തുവിന്റെ അനുയായി ആയിരിക്കുന്നത് പോലെ അല്ലേ നിങ്ങൾ എന്നെ അനുകരിപ്പീൻ. അപ്പൊ നിങ്ങൾ എന്നെ അനുകരിച്ചു, എന്തുകൊണ്ട്? ഞാൻ ആരെ അനുകരിക്കുന്നത്? ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്നെ അനുകരിച്ചാൽ എന്നിലൂടെ നിങ്ങൾക്ക് ക്രിസ്തുവിനെ കാണാം, ക്രിസ്തുവിനെ അനുകരിക്കാനായിട്ട് കഴിയും. അപ്പം പൗലോസ് ഒരു കാര്യം പറയുമ്പോൾ അത് പൗലോസിന്റെ ജീവിതത്തിലുണ്ട്. അപ്പൊ ഇവിടെ നടപ്പീൻ നടപ്പീൻ എന്ന് പറയുമ്പോൾ ഞാനത് ഇങ്ങനെ പറയട്ടെ, പൗലോസും ക്രിസ്തീയ ജീവിതം നയിക്കുന്നവനാണ്. പക്ഷേ നടക്കുന്നതിനേക്കാൾ ഉപരി പൗലോസ് എന്ത് ചെയ്യുന്നവനായിരുന്നു? നടപ്പ് അതിനോട് സമാനമായ ഒരു പദം പറഞ്ഞാൽ പൗലോസ് നടക്കുന്നവനല്ല, പിന്നെ ഓടുന്നവനായിരുന്നു അല്ലെ? ഫിലിപ്പിലേന മൂന്നാം അധ്യായം പതിനാലാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് വായിക്കുന്നത്, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിനായ താങ്ങും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിള്ളിയുടെ ബിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പം പൗലോസ് എന്ത് ചെയ്യുന്നയാളായിരുന്നു? പൗലോസ് ഓടുന്നയാളാണ്. പൗലോസിന്റെ ജീവിതമൊക്കെ അവസാനിക്കാറായപ്പോൾ ഏറ്റവും ഒടുവിൽ എഴുതി കൊടുത്ത കത്താണല്ലോ തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം. ആ രണ്ടാം ലേഖനത്തിൽ പൗലോസ് പറയുന്നത് എന്താ? ഞാൻ നല്ല പോർ പൊരുതു, എന്ത് തികച്ചെന്ന്? ഓട്ടം തികച്ചു. അപ്പൊ പൗലോസ് വളരെ പ്രാഗൽഭ്യത്തോടെ പറയുക, എന്നെ ഒരു ഓട്ടം ഏൽപ്പിച്ചു, അത് ഞാൻ തികച്ചു എന്ന് പറഞ്ഞാൽ ഇന്ന് വരെ എന്നെ കൊണ്ട് ചെയ്യുവാൻ ദൈവം ആഗ്രഹിച്ചത് മുഴുവൻ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട്. അത് വളരെ ഉറപ്പോടെ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുന്ന ഒരനുഭവത്തിലാണ് ആ ജയിലിൽ പൗലോസ് കിടക്കുന്നത്. തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനവും ജയിലിൽ കിടന്നതിനെ എഴുതിയതാണ്. ഒരുപക്ഷെ കാരാഗ്രഹ ലേഖനങ്ങൾ എന്നുള്ള ഗണത്തിൽ അതിനെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരിക്കാം, കാരണം ആദ്യത്തെ കാരാഗ്രഹവാസത്തിൽ എഴുതിയതാണ് മറ്റ് നാല് ലേഖനങ്ങൾ. എന്നാൽ സെക്കൻഡ് തിമോത്തി തന്റെ അടുത്ത കാരാഗ്രഹവാസത്തിൽ എഴുതിയതാണ്, അതിന്റെ ഏറ്റവും അവസാനത്തെ കത്തുമാണ് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം. അവിടെയാണ് പറയുന്നത്, തീരാറായി, ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ചു, ഇനി കിരീടം എനിക്കായിട്ട് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ മരണത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൽ ആണ് ആ കത്തെഴുതുമ്പോൾ. അപ്പൊ അവിടെ പൗലോസ് പറയുന്നത് ഓട്ടം തികച്ചു. ആ ഓടുക എന്ന പദം അപ്പൊ എന്തിനെയാ സൂചിപ്പിക്കുന്നത്? നടപ്പെന്നുള്ളത് വിശ്വാസ ക്രിസ്തീയ ജീവിതത്തെ സൂചിപ്പിക്കുന്നു. അങ്ങനെയാണ് ഓട്ടം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ജീവിക്കുകയല്ല, ആ ക്രിസ്തീയ ജീവിതത്തിൽ മിനിസ്ട്രിയുണ്ട്, ശുശ്രൂഷകളുണ്ട്, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം ശുശ്രൂഷകൾ നിറഞ്ഞ ജീവിതത്തെയാണ് ഓട്ടം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പ്രബോധനവും തന്നിട്ടുണ്ട് പൗലോസ് എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ. നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക, ഓടാനുള്ള നിർദ്ദേശം ആ നിലയിൽ തന്നിട്ടും ഉണ്ട്. പക്ഷേ പലയിടത്തും പൗലോസ് നടപ്പീൻ നടപ്പീൻ എന്ന് പറയുന്നത്, അങ്ങനെ പറയുമ്പോൾ അത് അതിനേക്കാൾ ഉപരി തന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനാണ് പൗലോസ്. അപ്പം പൗലോസിന്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പൗലോസ് ഈ ലേഖനങ്ങൾ നമുക്ക് അല്ലെ ഈ നിർദ്ദേശങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം, ആ പതിനഞ്ചാം വാക്യത്തിലേക്ക് വരാം. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. എന്തുകൊണ്ട് ജ്ഞാനികളായിട്ട് നടക്കണമെന്ന് വളരെ ഗൗരവത്തോടെ ഒരു നിർദ്ദേശം തരുന്നത് എന്തുകൊണ്ടാ? ഇത് ദുഷ്കാലമാണ്, വളരെ കരുതലോടെ നിങ്ങളുടെ സമയം ഉപയോഗിച്ചോണം, സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. അജ്ഞാനികളായിട്ട് നടക്കാൻ ഇനി നേരമില്ല. അജ്ഞാനികളായിട്ട് നടന്ന് കാലം കളയരുത്, അജ്ഞാനികളായിട്ട് നടന്ന് സമയം കളയരുത്. വളരെ സൂക്ഷ്മത്തോടെ ജ്ഞാനികളായിട്ട് നടപ്പീൻ. ഇത് ദുഷ്കാലമാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവീൻ. അപ്പം ജ്ഞാനികളായി നടപ്പീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എന്താ? അതിൻ്റെ ലക്ഷണങ്ങൾ നാല് കാര്യങ്ങൾ ആ 15 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ആ നാലും നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒന്ന്, 17-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. അപ്പം ദൈവ ഇഷ്ടം ഗ്രഹിച്ചുള്ള ജീവിതമാണ് ജ്ഞാനിയായ ജീവിതത്തിൻ്റെ ലക്ഷണം. ജ്ഞാനത്തോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ ഒരു ലക്ഷണം അവനെങ്ങനെ ജീവിക്കുന്നവനായിരിക്കും, അല്ലെ ആ വ്യക്തി എങ്ങനെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കും, ദൈവ ഇഷ്ടം ഗ്രഹിച്ച്. നമ്മളിത് ദൈവ ഇഷ്ടത്തെക്കുറിച്ച് പല വാക്യങ്ങൾ വേറെയുമുണ്ട്, എന്നാൽ ഇതോട് ബന്ധപ്പെട്ട് വളരെ പ്രധാനമായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ഒരു വാക്യമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ. അവിടെ നാം എന്താ വായിക്കുന്നത്? അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവീൻ. അപ്പൊ അവിടെ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ച്, ദൈവഹിതം നിങ്ങൾ അറിയണമെന്നല്ല പറയുന്നത്, പിന്നെ എന്ത് ചെയ്യണമെന്നാണ്? ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് പറയുന്നത്. ദൈവഹിതം തിരിച്ചറിയണം. അതെന്താ തിരിച്ചറിയണമെന്ന് പറയാൻ കാരണം? അതിനെന്ത് വേണമെന്ന് അവിടെ പറയുന്നുണ്ട്, അതിന് മാനസാന്തരപ്പെടണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അത് അതിന്റെ മറുവശം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാ ദൈവഹിതം നിങ്ങൾ അറിയണമെന്നല്ല, അറിയണം, പക്ഷെ അറിയണമെന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവഹിതം നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയണമെന്ന് പറയാൻ കാരണം, പല ഹിതങ്ങളുണ്ട്, ഇതിലേതാ ദൈവഹിതം എന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പം ഒരു കാര്യമേ ഒരു വഴിയേ മുമ്പിലുള്ളെങ്കിൽ അതങ്ങ് അറിഞ്ഞു പോയാൽ മതി, പക്ഷേ ഇത് പല വഴികളുണ്ടെങ്കിൽ ഇതിലേതാ ശരി അതൊന്ന് തിരിച്ചറിയണം. നമുക്കറിയാം പല ഹിതങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒരുപക്ഷെ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്ക് എൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ട്. ഹിതം സമം ഇഷ്ടം. എനിക്ക് എൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ട് എന്നെക്കുറിച്ച്, എൻ്റെ പേരൻസിനോ എൻ്റെ പ്രിയപ്പെട്ടവർക്കോ മറ്റുള്ളവർക്കോ ചില ഇഷ്ടങ്ങളുണ്ട്. എന്നെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടവുമുണ്ട്. ഒരുപക്ഷെ നോക്കുമ്പോൾ ഇതെല്ലാം നല്ലതാണ് അല്ലേ? ഞാൻ എന്നെക്കുറിച്ചൊരു ദോഷം ഇഷ്ടപ്പെടുമോ? എപ്പോഴും എൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള ഹിതം എന്തായിരിക്കും? നല്ലൊരു ഭാവി, അല്ല ജോലി, നല്ലൊരു ജോലി, ഇങ്ങനെ എല്ലാം നല്ല നല്ല ഹിതങ്ങളാണ് എൻ്റെ മുമ്പിലുള്ളത്. എന്നെ സ്നേഹിക്കുന്നവരാ, എൻ്റെ പേരൻസോ എൻ്റെ കൂട്ടുകാരോ എൻ്റെ പ്രിയപ്പെട്ടവരോ, അവരെന്നെ സ്നേഹിക്കുന്നവരാ, അവർക്ക് എന്നെക്കുറിച്ച് ചില ഇഷ്ടങ്ങളുണ്ട്. അതവർ പറയും, ഏ ഞങ്ങൾ ഇതിനാ പോണേ, നീ ഇതിന് പോ, അല്ല ഞങ്ങളുടെ താല്പര്യം നീ ഇങ്ങനെ പോകണമെന്നാ അവരുടെ ഇഷ്ടം വെളിപ്പെടുത്തി തരും. അതും നല്ലതാ, നല്ലതേ അവർ നമുക്ക് വേണ്ടി കരുതുള്ളൂ, നമ്മെ ഓർത്ത് ചിന്തിക്കത്തുള്ളൂ. അപ്പം എൻ്റെ ഇഷ്ടം നല്ലതാ, എന്നെക്കുറിച്ച് മറ്റുള്ളവരുടെ ഇഷ്ടവും നല്ലതാ, പക്ഷേ നല്ലതാണെങ്കിലും അതായിരിക്കത്തില്ല ദൈവത്തിൻ്റെ ഇഷ്ടം. അതെന്താണെന്ന് നാം തിരിച്ചറിയാനായിട്ട് കഴിയണം. അത് തിരിച്ചറിഞ്ഞുള്ള ജീവിതമാണ് ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ ജ്ഞാനത്തോടെയുള്ള നടപ്പിൻ്റെ ലക്ഷണം. ഞാൻ പറഞ്ഞല്ലോ 15 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ ജ്ഞാനിയായിട്ട് നടപ്പീൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണം നൽകുകയാണ്. അപ്പം ദൈവ ഇഷ്ടം അറിഞ്ഞ്, ദൈവ ഇഷ്ടം തിരിച്ചറിഞ്ഞുള്ള ജീവിതമാണ് ജ്ഞാനത്തോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ ലക്ഷണം. ഇനി 2-ാമത്തെ ലക്ഷണം അടുത്ത 18-ാമത്തെ വാക്യത്തിലുണ്ട്. വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും. അവിടുത്തെ വിഷയം ആത്മാവിൽ നിറയണം, ആത്മനിറവിലുള്ള ജീവിതം, അതാണ് ജ്ഞാനത്തോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ ലക്ഷണം. ആത്മനിറവെന്ന് പറയുന്ന വിഷയം അതൊരു ഉപദേശ വിഷയമാണ്, വളരെ വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. നമുക്കറിയാം പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് പല വിഷയങ്ങളും നമുക്ക് പഠിക്കാനായിട്ട് കഴിയും, പല അനുഭവങ്ങൾ ഒരു വിശ്വാസിക്കുണ്ട്. അനുഭവങ്ങൾ മീൻസ് പരിശുദ്ധാത്മാവിൻ്റെ പ്രാപണമുണ്ട്, പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിക്കുന്നു, പരിശുദ്ധാത്മ മുദ്രയുണ്ട്, പരിശുദ്ധാത്മ അച്ചാരമുണ്ട്, പരിശുദ്ധാത്മ അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മ സ്നാനമുണ്ട്, പരിശുദ്ധാത്മ വരങ്ങളുണ്ട്. ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് അനേക കാര്യങ്ങളുണ്ട്. അതെല്ലാം വ്യത്യസ്തമാണ്, അതെല്ലാം വേർതിരിച്ച് നമ്മൾ പഠിക്കുന്നതും പഠിക്കേണ്ടതുമായ വിഷയമാണ്. അതുപോലെ ഒന്നാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത്. അപ്പൊ ഈ പറയപ്പെടുന്ന പരിശുദ്ധാത്മ അഭിഷേകം, പരിശുദ്ധാത്മ സ്നാനം, പരിശുദ്ധാത്മ മുദ്ര, ഇതെല്ലാം നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക്, നമ്മളതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ദൈവമക്കളായിക്കഴിഞ്ഞ് അതിനുവേണ്ടി ഒന്ന് അപേക്ഷിക്കുകയോ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ട് കിട്ടുന്നതോ അല്ലെങ്കിൽ അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൈവശപ്പെടുത്തുന്നതോ അങ്ങനെയുള്ളതൊന്നല്ല ഈ പറയുന്നതൊന്നും. ഇതെല്ലാം നമ്മൾ ദൈവമക്കളായപ്പോൾ തന്നെ ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം മാത്രം പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് നിങ്ങൾ പ്രാപിച്ചെടുക്കണമെന്ന് പറയുന്നതുണ്ട്. അതൊരൊറ്റ വിഷയമേ ഉള്ളൂ, അത് പരിശുദ്ധാത്മ നിറവാണ്. ഏക കൽപ്പന പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ടുള്ള വിവിധങ്ങളായ അനുഗ്രഹങ്ങളിൽ, വിവിധങ്ങളായ അനുഭവങ്ങളിൽ നാം പ്രാപിച്ചെടുക്കേണ്ട ഏക കാര്യം പരിശുദ്ധാത്മ നിറവാണ്. അത് പറയുന്ന ഏകവാക്യമാണിത്. എഫേസ്യ ലേഖനം 5:18 വാക്യം, ബി ഫിൽ വിത്ത് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ നിറയുവീൻ. അപ്പൊ പരിശുദ്ധാത്മ നിറവ് എന്ന് പറയുന്നത് നാം പ്രാപിച്ചെടുക്കേണ്ട ഒന്നാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ആത്മനിറവിൽ ചില ശുശ്രൂഷകൾ ചെയ്തവരുടെ ചരിത്രം പഴയ നിയമത്തിലും ചുരുക്കം ചിലത് പറയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പെന്തക്കോസ് നാളിൽ ആത്മാവിൽ നിറഞ്ഞു, അതുപോലെ പത്രോസ് ആത്മാവിൽ നിറഞ്ഞു, അവർ ചില പ്രയാസങ്ങളിലൂടെ കടന്നുപോയ സന്ദർഭങ്ങളിൽ ആത്മാവിൽ നിറഞ്ഞു. അതൊക്കെ നമ്മൾ എടുത്ത് വായിച്ച് പഠിച്ചു നോക്കിയാൽ ഓരോ സന്ദർഭങ്ങളിലും അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ വിജയകരമായി നിർവഹിക്കുവാൻ, പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ആ കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ പിടിച്ചു നിൽക്കുവാൻ, സ്തേഫാനോസ് വളരെ പ്രതിസന്ധിയുടെ മധ്യേ കല്ലേറിന്റെ മധ്യേ ഒക്കെ നിൽക്കുമ്പോൾ ഉയരത്തിലേക്ക് മാത്രം നോക്കി കർത്താവിനെ കണ്ട് മുമ്പോട്ട് പോകുവാൻ ഒക്കെ തനിക്ക് സാധിച്ചത് എന്തിൻ്റെ ഫലമായിട്ടാണ്? അവിടെ ഒക്കെ നമ്മൾ വായിക്കുന്നത് ആത്മാവിൽ നിറഞ്ഞു, ആത്മനിറവ് എന്ന് പറയുന്നതാ. അതാണ് ജ്ഞാനത്തോടെയുള്ള ജീവിതത്തിന്റെ ലക്ഷണം. അപ്പൊ എന്താ ഈ ആത്മനിറവെന്ന് പറയുന്നത്? ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അത് മനസ്സിലാക്കാൻ ഇവിടെ ഒരു താരതമ്യം തന്നിട്ടുണ്ട് ഇവിടെ തന്നെ അല്ലേ. നമ്മളതൊന്ന് വായിച്ചു നോക്കിയാൽ 18 വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുക. ആത്മാവിൽ നിറയണമെന്ന് പറഞ്ഞാൽ മതി, പക്ഷെ ആത്മാവിൽ നിറയണമെന്ന് പറയുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞിട്ട് ആത്മാവിൽ നിറയണമെന്ന് പറയുന്നത്, അതെന്താ? വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്. അതെന്തിനാ അത് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്? വീഞ്ഞ് കുടിച്ച് മത്തരാകരുത്, പക്ഷേ നിങ്ങൾ മത്തരായിക്കൂ. അതെങ്ങനെ വേണം? ആത്മാവിൽ മത്തരായിക്കൂ. അപ്പൊ മത്തരാകുക എന്ന് പറഞ്ഞത് അങ്ങ് ഒരു കൺട്രോൾ വിട്ടുപോകുക എന്നോ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ് അങ്ങ് പൂസാകുക, ഒരു വെളിവും ഇല്ലാതെ വരിക എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. പിന്നെ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? എന്നെ കൺട്രോൾ ചെയ്യുന്ന വേറൊരാള്, എന്റെ മേൽ നിയന്ത്രണം ഏറ്റെടുത്ത് എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന മറ്റൊന്ന്. അത് വീഞ്ഞായിരിക്കരുത്, പിന്നെ എന്തായിരിക്കണം? പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രണം, പരിശുദ്ധാത്മാവിന്റെ ഫുൾ കൺട്രോളിലുള്ള ഒരു ജീവിതം. അപ്പൊ എനിക്ക് ഞാനെന്നുള്ള നിലയിൽ എൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ആത്മാവുണ്ട്, ആ ആത്മാവ് അനുസരിച്ചുള്ള എൻ്റെ സ്വാതന്ത്ര്യങ്ങളും എൻ്റെതായ ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ അതിനെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കണം? അതിനെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവ് ആയിരിക്കണം. അപ്പൊ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം അനുഭവിക്കുമ്പോഴും പല റെസ്ട്രിക്ഷൻസും ഉണ്ട്, പല നിയന്ത്രണങ്ങളും ഉണ്ട് അല്ലേ. ആ നിയന്ത്രണങ്ങളൊക്കെ നമ്മൾ അങ്ങനെ അനുസരിക്കത്തില്ലേ? തീർച്ചയായിട്ടും അനുസരിക്കും. അപ്പൊ ആരുടെ കൺട്രോളിലാണ് നാം? നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ഉള്ളപ്പോഴും ആ സ്വാതന്ത്ര്യങ്ങൾ നാം നിർവഹിക്കുമ്പോൾ രാജ്യത്തിൻ്റെ നിയമങ്ങളുടെയും അധികാരികളുടെയും നിയന്ത്രണത്തിന് കീഴ്പ്പെട്ട സ്വാതന്ത്ര്യത്തോടെ നമ്മൾ ജീവിക്കുന്നത്. അത് എല്ലാ നിലയിലും നമ്മൾ നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ റോഡെ വാഹനം ഓടിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, എൻ്റെ ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഈ റോഡെ വാഹനം ഓടിക്കാം. ശരിയാ, പക്ഷെ തോന്നിയ പോലെ ഓടിക്കാൻ പറ്റുമോ? വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ആരുടെ നിയന്ത്രണത്തിലാ? നിയമങ്ങളുണ്ട്, ട്രാഫിക് റൂൾസ് ഉണ്ട്. ആ നിയന്ത്രണത്തിന് ആ കൺട്രോളിലാണ് എനിക്ക് സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ കഴിയുന്നത്. അതുതന്നെ ആത്മാവിനാലുള്ള നിയന്ത്രണം. എനിക്ക് എൻ്റെതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്, പക്ഷേ അതിന് ചില റെസ്ട്രിക്ഷൻസ്, ചില നിയന്ത്രണങ്ങൾ, ഒരു കൺട്രോള് പരിശുദ്ധാത്മാവ് വെച്ചിട്ടുണ്ട്. അതിന് കീഴ്പ്പെട്ടുള്ള ജീവിതം. അപ്പം ഞാനത് അങ്ങനെ മാത്രം പറഞ്ഞ് അവിടെ നിർത്തുകയാണ്. ആത്മ നിറവിൽ ഉള്ള ജീവിതമാണ് ജ്ഞാനത്തോടുകൂടിയുള്ള ജീവിതത്തിൻ്റെ ലക്ഷണമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒന്ന്, കർത്താവിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുള്ള ജീവിതം. രണ്ട്, ആത്മ നിറവിലുള്ള ജീവിതം. ഇനി മൂന്നാമത്തേത് അതിൻ്റെ 20-ാമത്തെ വാക്യത്തിൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തു കൊള്ളുവേ. ജ്ഞാനത്തോടുകൂടി ജീവിക്കുന്ന ഒരാളുടെ ലക്ഷണമാണ് അവിടെ പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ലക്ഷണം. അവൻ ദൈവത്തോട് സ്തോത്രത്തോടെ ജീവിക്കുന്നവനാണ്, സ്തോത്രം പറയുന്നവനാണ് എന്ന് പറയാം. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാറ്റിനും എപ്പോഴും സ്തോത്രം ചെയ്തു കൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നന്ദി പറയണം അല്ലേ? സ്തോത്രം എന്നുള്ളതിൻ്റെ വാക്കിൻ്റെ അർത്ഥം എന്താ? ഗിവ് താങ്ക്സ് അൺ ടു ദ ലോർഡ്. കർത്താവിനോട് നന്ദി പറയുക. അപ്പം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം നാം. പൗലോസിൻ്റെ എഴുത്തുകൾക്കൊരു ശൈലിയുണ്ട്. പൗലോസിൻ്റെ എഴുത്തുകളുടെ ശൈലി എന്ന് പറഞ്ഞാൽ പൗലോസിന് മാത്രമല്ല എല്ലാവർക്കും അവരവരുടേതായ ചില ശൈലികളുണ്ട്. ഇപ്പം നമുക്കിപ്പോഴാണെങ്കിലും നമുക്കറിയാം, ചില ലേഖനങ്ങളൊക്കെ വായിച്ചാൽ നമ്മൾ ആ എഴുതിയ ആളിൻ്റെ ലേഖനങ്ങൾ പലത് ഇതിനു മുമ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പുതിയ ലേഖനം കൈ കിട്ടി, പക്ഷേ അതിൻ്റെ ഓഥറുടെ പേരവിടെ വെച്ചിട്ടില്ല, എന്നാലും അത് വായിക്കുമെന്ന് നമുക്കറിയാം ഇത് ഇന്നയാൾ എഴുതിയതായിരിക്കാം. എങ്ങനെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകും, ചില പ്രത്യേക വാക്കുകളും പ്രയോഗങ്ങളും ശൈലികളും ഒക്കെ ചിലർക്ക് ഉണ്ട്. ഇപ്പം ചിലരുടെ പ്രസംഗം നമ്മൾ പ്രഭാവശ്യം കേട്ടിട്ടുണ്ടെന്നിരിക്കട്ടെ, ചില പ്രത്യേക ശൈലി, ചില പ്രത്യേക ആക്ഷൻസ്, ചില പ്രത്യേക വാക്കുകൾ. അപ്പം ആ ആളിൻ്റെ പ്രസംഗം നമ്മൾ കാണാതെ പുറത്ത് നിന്ന് അല്ലെ ഒരു ഒരു ദൂരെ നിന്ന് കേൾക്കുകയാണെങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ സൗണ്ടും ശൈലിയും ഒക്കെ കേട്ടിട്ട് അത് ഇന്നയാൾ ആണല്ലോ. അപ്പം എല്ലാവർക്കും അവരുടേതായ ചില വ്യത്യസ്തങ്ങളായ ശൈലികളുണ്ട്. അത് വേദപുസ്തകം എഴുതിയ അപ്പോസ്തലന്മാർക്കും ദൈവദാസന്മാർക്കും ഉണ്ടായിരുന്നു. പൗലോസിനും പൗലോസിൻ്റെ എഴുത്തുകളിൽ ചില ശൈലികളുണ്ടായിരുന്നു. അതിൽ ഒരു ശൈലിയാണ് നമ്മളിവിടെ ഈ പാരഗ്രാഫിൽ തന്നെ കാണുന്നത്. ഒന്ന് ശ്രദ്ധിച്ചാലറിയാം. 15-ാമത്തെ വാക്യം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേ. 15, ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുകയും. പൗലോസിൻ്റെ ഒരു ശൈലിയാണ്. എന്താ ശൈലി? ജ്ഞാനികളായിട്ട് നടക്കണമെന്ന് പറഞ്ഞാൽ പോരെ, നിങ്ങൾ ജ്ഞാനികളായിട്ട് നടക്കണം. അങ്ങനെ പറഞ്ഞാൽ തന്നെ ഓക്കെ, നല്ലൊരു നിർദ്ദേശമാണ്. പക്ഷെ പൗലോസ് ഗൗരവമേറിയ വിഷയം പറയുമ്പോൾ അങ്ങനല്ല പറയുന്നത്. നിങ്ങൾ ജ്ഞാനികളായിട്ട് നടക്കണമെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറയും, അജ്ഞാനിയായിട്ട് നടക്കരുത്, ജ്ഞാനിയായിട്ട് നടക്കണം. അപ്പം ഇങ്ങനെ അരുത്, ഇങ്ങനെ വേണം. അത് പൗലോസിൻ്റെ മറ്റ് ലേഖനങ്ങളെല്ലാം വായിച്ചാൽ അനേക പ്രാവശ്യം ഈ ശൈലി പൗലോസിൻ്റേത് ലേഖനങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അജ്ഞാനിയായിട്ട് നടക്കരുത്, ജ്ഞാനിയായിട്ട് നടക്കണം. ആത്മാവിൽ നിറയണമെന്ന് പറഞ്ഞാൽ പോരെ, അതിനു മുമ്പ് വേറൊരെണ്ണം പറഞ്ഞു, അരുതൊരു കാര്യം. ഏത്? വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, ആത്മാവിൽ നിറയുവേ. അപ്പം അരുത് എന്നൊന്ന് പറഞ്ഞിട്ടാണ് പിന്നെ എങ്ങനെ വേണമെന്ന് പറയുന്നത്. അതാ ഒരു ശൈലി. ആ ശൈലി കൊണ്ട് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? ആ പറയുന്ന വിഷയം കുറച്ചുകൂടെ ഗൗരവമാണെന്ന് മനസ്സിലാക്കാം അല്ലേ? ഇപ്പം ചെറുതായിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഒരിടത്ത് പോവുക, അപ്പം മക്കളോട് പറഞ്ഞേച്ച് പോവുക എക്സാമിൻ്റെ ഒക്കെ ടൈമായി, അതുകൊണ്ട് അടുത്ത ദിവസം എക്സാമുണ്ട്, ഇത് പഠിച്ചോണം എന്ന് പറഞ്ഞേച്ച് പോവുക. ഞാനങ്ങനെ പറഞ്ഞേച്ച് പോയാൽ ചിലപ്പം പിള്ളേർ പഠിച്ചെന്ന് വരും, ചിലപ്പം പഠിക്കാൻ സമയം കണ്ടെത്തിയില്ലെന്ന് വരും. പക്ഷേ പഠിച്ചോണം എന്ന് പറയുന്നത് കൂടാതെ ഇവർ പഠിച്ചോണമെന്ന് പറഞ്ഞാൽ പഠിത്തത്തിന് തടസ്സമായിട്ട് എന്താ വരാൻ സാധ്യത എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അവരോട് പോകുമ്പോൾ പറഞ്ഞേച്ച് പോവാണ്, തെറ്റീവ് എവിടെ ഇരിപ്പുണ്ട്, ഇന്ന് ഓൺ ചെയ്തേക്കരുത്, പഠിച്ചോണം എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ കാര്യം മനസ്സിലായി അല്ലേ? അവർക്ക് ആ ആ പഠിത്തത്തിന് തടസ്സമായിട്ടുള്ളത് എന്താണെന്ന് ഡാഡിക്കറിയാം. അതുകൊണ്ട് ഇന്ന് ടി വി ഓൺ ചെയ്യരുതെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുക. അപ്പം പഠിച്ചോണം എന്ന് പറയുന്നതിൻ്റെ ഗൗരവം കുറച്ചുകൂടെ ആ ഒരു പ്രയോഗത്തിലുണ്ട്. അങ്ങനെയാണ് പൗലോസ് തൻ്റെ വിഷയങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അജ്ഞാനിയായിട്ട് നടക്കരുത്, ജ്ഞാനിയായിട്ട് നടക്കുക. വീഞ്ഞു കുടിച്ച് മത്തനാകരുത്, ആത്മാവിൽ നിറയുക. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഇവിടെ മൂന്നാമത്തെ ലക്ഷണം പറയുന്നിടത്തൊന്ന് ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാറ്റിനും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. ഇവിടെ പൗലോസ് ആ ശൈലി ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ ഞാനതങ്ങ് ചേർക്കുക. പൗലോസിന്റെ ശൈലി, പൗലോസ് എഴുതിയതാണല്ലോ, അതുകൊണ്ട് പൗലോസിന്റെ ശൈലി ഞാൻ അവിടെ ഒന്ന് ചേർത്ത് ഞാൻ ഇങ്ങനെ പറയട്ടെ, ദൈവത്തോട് നന്ദികേട് കാണിക്കരുത്, നന്ദിയുള്ളവരായിട്ടിരിക്കണം. അപ്പൊ ഇവിടുത്തെ വിഷയം ഞാൻ ആ നിലയിൽ ഒന്ന് അവതരിപ്പിക്കട്ടെ. ജ്ഞാനത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ലക്ഷണമാണ് ദൈവത്തോട് നന്ദികേട് കാണിക്കാതെ ജീവിക്കുക, ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുക. നമുക്കറിയാം നമ്മൾ വിഷയങ്ങൾ ദൈവത്തോട് അറിയിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പോലും എങ്ങനെ വേണമെന്നാണ് പറയുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ എങ്ങനെ അറിയിക്കണം? സ്തോത്രത്തോടെ അറിയിക്കണമെന്നാണ് പറയുന്നത്. അപ്പം അത് ദൈവത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം. ഈ നാലാമത്തത് അതിൻ്റെ 21-ാം വാക്യത്തിൽ, ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. അന്യോന്യം കീഴ്പ്പെട്ടുള്ള ജീവിതം, അത് സഭയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും നാം ആയിരിക്കുന്ന മേഖലകളിലൊക്കെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണിക്കൊള്ളുവീൻ എന്ന വചനം പറയുന്നത്. അപ്പൊ ആ നിലയിൽ അന്യോന്യം കീഴ്പ്പെട്ടുള്ള ജീവിതമാണ് ജ്ഞാനത്തോടെ ജീവിക്കുന്ന ജീവിതം. അവിടെ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ എന്ന് പറയുമ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് എങ്ങനെയാണ് കീഴ്പ്പെടുന്നത്? പിന്നെ താഴോട്ട് വരുമ്പോൾ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അതിൽ ഭാര്യമാരെ മാത്രം വിളിച്ച് പറഞ്ഞിട്ടുള്ളൂ, ഭർത്താക്കന്മാരെ നിങ്ങൾ തിരിച്ച് കീഴടങ്ങിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ മുകളിൽ പറഞ്ഞിരിക്കുക എന്ത്? അന്യോന്യം കീഴ്പ്പെട്ടോണോന്ന്. പിന്നെ എടുത്ത് ഭാര്യമാരോടെ പറഞ്ഞിട്ടുള്ളൂ. എന്താ കാരണമെന്ന് അറിയാമോ? കീഴ്പ്പെടാൻ ബുദ്ധിമുട്ടുള്ളത്. ഞാനത് വെറുതെ പറയുന്നതല്ല, നമ്മൾ ആദ്യം മുതൽ നോക്കിയാൽ അതറിയാം. നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് വായിച്ചാൽ കാണുന്ന ഒരു വാക്കുണ്ട്, പുരുഷനെയും സ്ത്രീയെയും കുറിച്ച് പറയുമ്പോൾ, ഭാര്യയും ഭർത്താവിനെയും കുറിച്ച് പറയുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, അവളുടെ ആഗ്രഹം നിന്നോടാകുന്നു അല്ലേ, അവളുടെ ആഗ്രഹം നിങ്ങളേക്കാ നിന്നോടാകുന്നു. അപ്പൊ ആ പ്രയോഗത്തിന്റെ അർത്ഥം എന്താ? അവളുടെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അത് മനസ്സിലാകണമെങ്കിൽ അടുത്ത അധ്യായത്തിലേക്ക് വരണം, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ. ഇപ്പൊ എടുക്കണ്ട, ഞാനത് പറയാം, പിന്നെ നോക്കിയാൽ മതി. അവിടെ കയീനോട് ദൈവം പറയുന്നൊരു വാക്കുണ്ട്, കയീനും ഹാബീലും യാഗം അർപ്പിച്ചു, കയീന്റെ യാഗത്തിൽ പ്രസാദിച്ചില്ല, അവന് ദേഷ്യം വന്നു, അവന് അറിയാമല്ലോ അവൻ ചെയ്തതൊക്കെ. അവൻ ദൈവം വന്ന് അവനോട് പറയുകയാണ്, നന്മ ചെയ്യുന്നുവെങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കും, നീ നന്മ ചെയ്യുന്നില്ല. പക്ഷെ അടുത്ത് പറയുന്ന എന്നറിയാമോ? പാപം വാതുക്കെ കിടക്കുന്നു. അടുത്ത വാക്ക് പറയാമോ? അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. മുമ്പേ പറഞ്ഞ അതേ പാക്ക, അതേ ആശയത്തിൽ അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവളുടെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറയുന്ന അതേ പ്രയോഗമാണ്, പാപം വാതുക്കെ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. എന്നിട്ട് അടുത്തു പറയുന്ന വാക്ക് എന്നാണെന്നറിയാമോ? നീയോ അതിനെ കീഴടക്കണം. അപ്പൊ അവിടുത്തെ ആശയം ഇതാണ്, പാപത്തിന്റെ ആഗ്രഹം നിന്നോട എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? നിന്നെ കീഴടക്കണമെന്നുള്ളതാ. പക്ഷെ നീ പാപത്തെ കീഴടക്കിക്കണം, അതാണ് അവിടെ പറയുന്നത്. അപ്പം അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം അതിന്റെ ആഗ്രഹം നിന്നെ കീഴടക്കണമെന്നുള്ളതാ. അതുപോലെ തന്നെയാ സ്ത്രീയുടെ ആഗ്രഹം എന്താ? അവളുടെ ആഗ്രഹം നിന്നോടാന്ന് പറഞ്ഞിരിക്കുന്ന ആ വാക്കിന്റെ ശരിയായ അർത്ഥം, സ്ത്രീയുടെ ആഗ്രഹം പുരുഷന്റെ മേൽ ആധിപത്യം പുലർത്തണമെന്നും പുരുഷനെ കീഴടക്കണമെന്നും ഉള്ളതാ. അതാണ് സ്ത്രീയുടെ സ്വഭാവം. അതുകൊണ്ട് ഇവിടെ സ്ത്രീയോട് എടുത്തു പറയുമ്പോൾ പറയുന്നത് അന്യോന്യം കീഴ്പ്പെടണം, പക്ഷേ സ്ത്രീയോട് എടുത്തു പറയുക ഭർത്താവിന് നീ കീഴ്പ്പെട്ടോണം, അതാ എടുത്തു പറയുന്നത്. അപ്പൊ ഇവിടെ അന്യോന്യം കീഴ്പ്പെട്ടുള്ള ജീവിതം, അതാണ് അന്യോന്യം ബഹുമാനിച്ച്. അന്യോന്യം കീഴ്പ്പെടുക എന്ന് പറയുന്നതിന്റെ പ്രായോഗിക വശങ്ങൾ അതൊക്കെയാണ്. അന്യോന്യം കരുതി, അന്യോന്യം സ്നേഹിച്ച്, അന്യോന്യം ബഹുമാനിച്ച്. ഇനി ഒന്നുകൂടെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ, അന്യോന്യം ചെയ്യേണ്ട കടപ്പാടുകൾ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ചെയ്തുള്ള ജീവിതമാണ് അന്യോന്യം കീഴ്പ്പെട്ടുള്ള ജീവിതം. അപ്പൊ ഞാൻ ഭാര്യയ്ക്ക് കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ നാട്ടിലെ കീഴ്പ്പെടുക എന്നുള്ള ആ ചിന്തയല്ല, പിന്നെ എന്താ അവിടെ അർത്ഥമാക്കുന്നത്? ഭാര്യയോടുള്ള ബന്ധത്തിൽ എന്റെ കടപ്പാടുകൾ എന്താ, എന്റെ ഉത്തരവാദിത്വങ്ങൾ എന്താ? അത് ദൈവവചനം പറയുന്നുണ്ട്, അത് ഞാൻ അവളോട് നിർവഹിക്കുമ്പോൾ ദൈവവചനത്തിലൂടെ ഞാൻ കീഴ്പ്പെടുകയാണ്. ദൈവവചനത്തിന്റെ പ്രമാണങ്ങൾക്ക് വിധേയമായി ഞാൻ കീഴ്പ്പെടുകയാണ്. അപ്പൊ അന്യോന്യം കീഴ്പ്പെടുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലും സഭയിലും ഒക്കെ വെളിപ്പെടേണ്ട ഒന്നാണ്. അങ്ങനെ അന്യോന്യം കരുതിയും സ്നേഹിച്ചും ബഹുമാനിച്ചും ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചും ജീവിക്കുന്ന ജീവിതമാണ് ഒരു ജ്ഞാനിയുടെ ലക്ഷണം, ജ്ഞാനത്തോടുകൂടി ജീവിക്കുന്ന വ്യക്തിയുടെ ലക്ഷണം. അപ്പൊ ഇവിടെ ജ്ഞാനിയായി നടപ്പീൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ നാല് ലക്ഷണങ്ങളാണ് ഈ വേദഭാഗത്ത് പറഞ്ഞിട്ടുള്ളത്. ഞാനതൊന്നുകൂടെ പറയാം. ഒന്ന്, ദൈവ ഇഷ്ടം അറിഞ്ഞുള്ള ജീവിതം. രണ്ട്, ആത്മനിറവിലുള്ള ജീവിതം. മൂന്ന്, ദൈവത്തോട് നന്ദിയുള്ളവരായി ജീവിക്കുന്ന ജീവിതം. നാല്, അന്യോന്യം കീഴ്പ്പെട്ടുള്ള ജീവിതം. ഇതാണ് ജ്ഞാനത്തോടെയുള്ള ജീവിതത്തിൻ്റെ ലക്ഷണങ്ങൾ ഈ വേദഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഇതെങ്ങനെ പ്രാവർത്തികമാക്കാൻ കഴിയുന്നത്, ജ്ഞാനിയായി നടക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാം? ജ്ഞാനമെന്ന് പറയുന്നത് അറിവ്. അപ്പം വല്ല പുസ്തകത്തിൽ നിന്നും വായിച്ച് അറിവ് കൂടുതൽ പ്രാപിച്ച് അങ്ങനെ ജീവിക്കണമെന്നാണോ? അല്ല. പിന്നെ എന്താ ജ്ഞാനിയായി നടക്കുക എന്ന് പറയുന്നത്? എങ്ങനെ പ്രാവർത്തികമാക്കാം? ഒരു അഞ്ച് നിർദ്ദേശങ്ങൾ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാമത്തത് കൊലോസ്സ്യലേഖനം 2:3 വാക്യമാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. കൊലോസ്സ്യലേഖനം 2:3. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. ജ്ഞാനത്തെക്കുറിച്ച് അവിടെ പറയുക, അവനിൽ ജ്ഞാനം മുഴുവൻ ഗുപ്തമായിട്ടിരിക്കുന്നു. അവിടെ ഗുപ്തമായിട്ടിരിക്കുക എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അവനിൽ നിറഞ്ഞിരിക്കുന്നു, ഹിഡൻ ഇൻ ഹിം, അവനിൽ ഒളിഞ്ഞിരിക്കുന്നു, മറഞ്ഞിരിക്കുന്നു. അപ്പൊ ജ്ഞാനം മുഴുവൻ, ആ ജ്ഞാനത്തിൻ്റെ ആ ട്രഷറി, ആ നിക്ഷേപങ്ങൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വ്യക്തിയിലാണ്. അതാരാ? അതാരാന്ന് കൊലോസ്സ്യലേഖനം 2:2 വിഷയം യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ക്രിസ്തുവിന്റെ മഹത്വവും ക്രിസ്തുവിന്റെ പ്രത്യേകതകളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നത് ഇൻ ഹിം, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അർത്ഥം ജ്ഞാനം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഒരു വ്യക്തിയിലാണ്. അതാരാ? യേശു ക്രിസ്തുവിലാണ്. അങ്ങനെയാണ് ജ്ഞാനിയായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതെങ്ങനെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്? ക്രിസ്തുവിലുള്ള നടപ്പ്, ക്രിസ്തുവിലായിത്തീരുക അതിൻ്റെ ആദ്യ സ്റ്റെപ്പാണ്. പിന്നെ നടപ്പ് ക്രിസ്തുവിലായിരിക്കുക. നമ്മൾ ഈ പരസ്പര ബന്ധങ്ങളെക്കുറിച്ച് പറയുന്ന അനേക വാക്യങ്ങളുണ്ടല്ലോ, ഇപ്പം ഇവിടെ തന്നെയുണ്ട്. നമ്മളിപ്പം വായിച്ച എഫേസ്യലേഖനം 5:5 അത് പറയുന്നിടത്ത് നമ്മൾ ശ്രദ്ധിച്ച് നിർദ്ദേശം പറയുന്നത് ഭാര്യമാരെ കർത്താക്കന്മാർക്ക് കീഴടങ്ങൂ എന്ന് പറയുന്നിടത്ത് ഒരു വിശേഷണം കൂടെ ചേർത്താ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാ? ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ. അപ്പം പരസ്പര ബന്ധങ്ങൾ പോലും ആരെ കേന്ദ്രീകരിച്ചായിരിക്കണം? ക്രിസ്തു ചെയ്തതുപോലെ, ക്രിസ്തുവിനെന്നതുപോലെ, ക്രിസ്തു പറഞ്ഞതുപോലെ. അപ്പം അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ആ ബന്ധങ്ങളുടെ നിവൃത്തി മുഴുവൻ ക്രിസ്തുവിനെ സെൻട്രലൈസ് ചെയ്തായിരിക്കണം, കേന്ദ്രീകരിച്ചായിരിക്കണം. അവിടെയാണ് നമുക്ക് ജ്ഞാനത്തോടെ നടക്കുന്നു എന്ന് അവകാശപ്പെടാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം ഇവിടെ ജ്ഞാനിയായി നടക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രായോഗിക വശം നമുക്ക് വെളിപ്പെടാൻ കഴിയുന്നത് ക്രിസ്തുവിൽ നടക്കുക വഴിയാണ്. ക്രിസ്തുവിൽ നടക്കുക. ഈ രണ്ടാമത്തത്, ജ്ഞാനം എന്ന വാക്ക് നമ്മുടെ മനസ്സിൽ വരുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു വാക്യമുണ്ട്. ഏതാ? ജ്ഞാനം എന്ന വാക്ക് ബൈബിളിലൂടെ ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു വാക്കുണ്ട്, ജ്ഞാനത്തിൻ്റെ ആരംഭം എന്താന്ന് പറയുന്നു. അപ്പം അതുകൂടെ പറയുമ്പം പെട്ടെന്ന് പറയാം അല്ലേ. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് രണ്ടിടത്ത് ആ വാക്യം പറയുന്നുണ്ട് ബൈബിളിൽ. രണ്ട് സ്ഥലത്ത് ആ വാക്യമുണ്ട്. എവിടെയൊക്കെയാ? ആ സദൃശവാക്യം 1:7. സദൃശവാക്യം 1:7. പിന്നെ ഒരിടത്തൂടെ ആ വാക്യം പറയുന്നുണ്ട്. അത് സങ്കീർത്തനം 111:11. അപ്പം സങ്കീർത്തനം 111:11 സദൃശവാക്യം 1:7 രണ്ടിടത്താണ് ആ വാക്യം. നമുക്ക് ആ വാക്യത്തിലേക്ക് ഒന്ന് വരാം. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ആ യഹോവ ഭക്തി എന്നുള്ളത് നമ്മുടെ മലയാളത്തിൽ അങ്ങനെ, പക്ഷേ ഇംഗ്ലീഷിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, ഫിയർ ഓഫ് ദ ലോർഡ് അല്ലേ. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിസ്ഡം. അപ്പം ശരിയായ ജ്ഞാനം തുടങ്ങുന്നത് എവിടാ? ദൈവ ഭയത്തിലാണ്. ദൈവത്തെ ഭയക്കുക വഴി നമുക്ക് ജ്ഞാനത്തോടെ നടക്കാൻ പറ്റും. അപ്പൊ ജ്ഞാനിയായി നടക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ക്രിസ്തുവിൽ നടക്കുക; രണ്ട്, ദൈവഭയത്തിൽ നടക്കുക. എന്താ ഈ ദൈവഭയം? ദൈവഭയം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഭയം, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ മലയാള ഭാഷ പറഞ്ഞ പേടി അല്ലെ, ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ പേടിക്കുക. അപ്പം ദൈവത്തെ എനിക്ക് ഭയം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഓക്കെ, നമ്മൾ പലതിനെയും ഭയപ്പെടുന്നവരാ അല്ലേ. ഇപ്പൊ ഞാൻ എൻ്റെ തന്നെ കാര്യം പറഞ്ഞാൽ, എനിക്ക് വലിയ പേടിയുള്ള ഒരു സാധനമാണ് ഈ പാമ്പ്. വീട്ടിൽ, നാട്ടിലൊക്കെ നമ്മൾ മുറ്റത്തോട്ട് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ മുറ്റത്തൂടെ കാണും, അല്ലേ, പറമ്പിൽ കൂടെ ഒക്കെ പോകും, മുറ്റത്തൂടെയൊക്കെ പാമ്പിനെ പോകുന്നത് കണ്ടാൽ ഞാൻ അന്നേരം അവിടുന്ന് ഞാനങ്ങ് മാറും. മാറിയിട്ട് അവിടെ നിന്ന് ഒച്ച വെച്ച് അയൽക്കത്തുനിന്നുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടും. അപ്പം അയൽക്കത്തൊക്കെ പേടിയില്ലാത്തവരുണ്ട്, അവരുടനെ വട്ടിയും കൊണ്ടുവന്ന് ഇത് എതിലേ പോയാലും പുറകെ പോയി പുത്തിനകത്താണേലും അതിനകത്തിട്ട് കൊല്ലും. അവർക്കത് പേടിയില്ല, എനിക്ക് പേടിയാ. പേടിയായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? അതിനെ കാണുമ്പോൾ അതിൻ്റെ അടുത്തുനിന്ന് മാറി 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 പോകും. ചിലർക്ക് ആനയെ പേടിയാണ്. റോഡെയൊക്കെ ആന വരുന്നു പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോകും. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതാണ്, ഇത് തന്നെയായിരുന്നല്ലോ കഴിഞ്ഞ രണ്ട് ദിവസത്തിലെയും ക്ലാസ്. ഒരിക്കലും ഒരിടത്ത് ഒരാൾ പറഞ്ഞു കേട്ടോ, അത് തമാശയ്ക്ക്, ഒരു വീട്ടിൽ റൂമിലിരുന്ന് ടി വി കാണുക. അപ്പം ടി വി കാണുമ്പോൾ ആ ആള് നോക്കുമ്പോൾ എന്ത്, ഒരു ആന വന്ന് കുറേ പരാക്രമങ്ങളൊക്കെ നടത്തുന്ന രംഗമാണ് ടി വിയിൽ കാണുന്നത്. അപ്പോൾ അദ്ദേഹം ആ മുറിയിൽ നിന്നങ്ങ് എഴുന്നേറ്റ് പോയി. എഴുന്നേറ്റ് പോയപ്പം വീട്ടിലുള്ള വേറൊരാൾ, മക്കളിൽ ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ എന്താ എഴുന്നേറ്റ് പോകുന്നത്? അപ്പം പറഞ്ഞു, എനിക്ക് ആനയെ പേടിയാണ്, അദ്ദേഹം ടി വിക്കകത്ത് ആന വന്നു. അപ്പം ആ ആള് ഈ വ്യക്തിയോട് പറയും, അത് ടി വിക്കകത്തല്ലേ, പിന്നെ എന്തോ പേടിക്കാൻ. അപ്പം പുള്ളി പറയുക, അത് നമുക്കറിയാം ടി വിയിലാണ്, പക്ഷെ ആനയ്ക്കറിയാവും. അപ്പം അതുകൊണ്ട് ഞാൻ ഓടിപ്പോവാന്ന്. അപ്പം അത്രയ്ക്ക് ആനയെ പേടിയാ. അങ്ങനെ പേടിയുള്ളവർ എന്ത് ചെയ്യും? അടുത്തുനിന്ന് ഓടിപ്പോവുക. അപ്പൊ നാം എന്തിനെ പേടിക്കുന്നു, അതിൽ നിന്ന് നമ്മള് അകന്നകന്നകന്ന് പോകും. നീ ദൈവത്തെയും പേടിയാ, അതുകൊണ്ട് ഞാൻ ഇനി ദൈവത്തോടെ എത്രയും അകന്നു പോയേക്കാം. ആണോ? അല്ല, ദൈവഭയത്തിന് മാത്രമുള്ള പ്രത്യേകത, മറ്റെല്ലാ ഭയങ്ങളും നാം എന്തിനെ ഭയക്കുന്നോ അതിൽ നിന്ന് നമ്മെ അകറ്റുമ്പോൾ, ദൈവഭയത്തിന് മാത്രമുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? ഭയക്കുന്തോറും നമ്മൾ ആ വ്യക്തിയോട് അടുക്കുന്നു എന്നുള്ളതാണ്. അതാ ദൈവഭയത്തിന് മാത്രമുള്ള പ്രത്യേകത. അപ്പം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ലക്ഷണം എന്താ? ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയല്ല, പിന്നെ ഞാൻ എത്രയും ദൈവത്തോട് അടുക്കുക. ഞാൻ എത്രയും ദൈവത്തോട് അടുക്കുന്നു, അത്രയും ഞാൻ ഒരു കാര്യം തെളിയിക്കുക. എന്താ തെളിയിക്കുന്നത്? എനിക്ക് അത്രയും ദൈവത്തെ ഭയമാണ്. ആ ഭയം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന പേടിയല്ല ആ ഭയം. ആ ഭയത്തിനകത്ത് എന്തുണ്ട്? മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. ഭയത്തോ ബഹുമാനത്തോടുകൂടിയുള്ള പേടി, അതിനെയാ ഭയം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും ദൈവത്തെ ഭയപ്പെടുന്നു, അത്രയും നമ്മൾ ദൈവത്തോട് അടുത്തടുത്തടുത്ത് ചെല്ലുക. ഏതാ ജ്ഞാനത്തിന്റെ ആരംഭം? ദൈവഭയം അല്ലേ, യഹോവ ഭക്തി, ഫിയർ ഓഫ് ദ ലോർഡ്. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഞാൻ എത്രയും ദൈവത്തോടടുക്കുന്നോ അത്രയും ജ്ഞാനിയായിട്ട് നടക്കുക. ജ്ഞാനിയായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അടുത്ത ലക്ഷണം എന്താ? അടുത്തെങ്ങനെ വെളിപ്പെടുന്നത്? എത്രയും ദൈവത്തോട് അടുത്ത് ജീവിക്കുക. യാക്കോബിന്റെ ലേഖനത്തിലെ ഒരു വാക്യം നമുക്കൊക്കെ അറിയാമല്ലോ, ദൈവത്തോടടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ദൈവത്തോടടുത്ത് ചെല്ലും തോറും ദൈവം നമ്മോടടുത്ത് വരിക. ഒരു 10 കിലോമീറ്റർ അകലത്തിലാണ് ഞാനും ദൈവവും കൂടെ നിൽക്കുന്നത്. സങ്കല്പിക്കുക, 10 കിലോമീറ്റർ അകലെ ഞാനും ദൈവവും കൂടെ നിൽക്കുന്നിടത്ത് ഞങ്ങൾ ഒന്നിച്ചു വരണമെങ്കിൽ ഞാൻ എത്ര കിലോമീറ്റർ നടന്നാൽ മതി? ഞങ്ങൾ തമ്മിൽ 10 കിലോമീറ്റർ അകലെ നിൽക്കുന്നിടത്ത് ഒന്നിച്ചു വരാൻ ഞാൻ എത്ര നടന്നാൽ മതി? 5 നടന്നാൽ മതി. എന്താ വചനം പറയുന്നത്? ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. അപ്പൊ ഞാൻ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ ഇങ്ങോട്ട് ഒരു സ്റ്റെപ്പ് വെച്ചു, ഞാൻ ഒരു കിലോമീറ്റർ വെക്കുമ്പോൾ ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ വെച്ചു, ഞാൻ രണ്ട് കിലോമീറ്റർ വെച്ചപ്പോൾ ഇങ്ങോട്ട് രണ്ട് കിലോമീറ്റർ വെച്ചു, അങ്ങനെ ഞാൻ അഞ്ച് കിലോമീറ്റർ വെച്ചപ്പോൾ ഇങ്ങോട്ട് അഞ്ച് കിലോമീറ്റർ വന്നു. ദേ ഞങ്ങൾ രണ്ടും ഒന്നിച്ചു. ദൈവത്തോട് അടുത്ത് ചെല്ലും തോറും ദൈവം നമ്മോടടുത്ത് വരികയാ. തിരിച്ചുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽപ്പിയും, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. എത്രയും പിശാചിൽ നിന്ന് അകലുന്നോ അത്രയും അവനും അകന്നോണ്ടിരിക്കുക. അതാ യാക്കോബിന്റെ ലേഖനം പറയുന്നത്. അവൻ എത്രയും ദൈവത്തോടടുത്ത് ജീവിക്കുന്നോ അവിടെയാണ് ദൈവഭയം വെളിപ്പെടുന്നത്. ദൈവഭയത്തിലുള്ള ജീവിതമാണ് ജ്ഞാനിയായി നടക്കുന്ന ജീവിതം. അപ്പൊ ജ്ഞാനത്തോടെ നടക്കുക എന്ന് പറഞ്ഞാൽ, ഒന്ന്, ക്രിസ്തുവിൽ നടക്കുക; രണ്ട്, ദൈവഭയത്തിൽ നടക്കുക; മൂന്ന്, 2 Timothy 3:14 തിമോത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 3:14 2 Timothy 3:14 നീയോ ഇന്നവരോട് പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുയേശുവിങ്കലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട്. അവിടെ ഒരു വാക്ക് ശ്രദ്ധിക്കുക, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ, രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ. അവ രക്ഷയുടെ ജ്ഞാനം കിട്ടുന്നത് എവിടുന്ന്? അല്ല, ജ്ഞാനം കിട്ടുന്നത് എവിടുന്ന്? തിരുവെഴുത്തുകളിൽ നിന്ന്. അപ്പൊ തിരുവെഴുത്തിലൂടെയാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത്. നമുക്കറിയാം ഈ തിരുവെഴുത്തിന്റെ പ്രത്യേകത, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. അതുകൊണ്ടുള്ള പ്രയോജനം എന്താ? എല്ലാറ്റിനും, ഉപദേശത്തിനും, ശാസനത്തിനും, ഗുണീകരണത്തിനും, നീതിയിലെ അഭ്യസനത്തിനും, എല്ലാറ്റിനും പ്രയോജനമുള്ളത് അത്രേ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ട് നമ്മെ കറക്റ്റ് ചെയ്യാൻ, നമ്മെ ഉപദേശിപ്പിക്കാൻ, നമ്മെ തിരുത്തുവാൻ, നമ്മെ വഴി നടത്തുവാൻ, നമ്മെ ആശ്വസിപ്പിക്കുവാൻ, നമുക്ക് പ്രത്യാശ തരുവാൻ, എല്ലാറ്റിനും പ്രയോജനമുള്ളതാ തിരുവെഴുത്ത്. ഈ തിരുവെഴുത്താണ് നമുക്ക് എന്ത് നൽകുന്നത്? ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്ത്. അപ്പം തിരുവെഴുത്തിലൂടെയാണ് നമുക്ക് ജ്ഞാനം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ജ്ഞാനിയായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തിരുവെഴുത്താ ജ്ഞാനം തരുന്നത്. നിങ്ങൾ ജ്ഞാനിയായിട്ട് നടക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തിരുവെഴുത്തിൻ പ്രകാരം നടക്കണം അല്ലെ? വചനപ്രകാരമുള്ള ജീവിതം, അതാണ് ജ്ഞാനത്തോടുകൂടിയ നടപ്പ് നമുക്ക് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന മൂന്നാമത്തെ മേഖല. ഞാനതൊന്നുകൂടെ പറയട്ടെ, ഒന്ന്, ക്രിസ്തുവിൽ നടക്കുക വഴി നമുക്ക് ജ്ഞാനിയായിട്ട് നടക്കാം; ദൈവഭയത്തിൽ ജീവിക്കുക വഴി നമുക്ക് ജ്ഞാനിയായിട്ട് നടക്കാം; മൂന്നാമത്തത് ഇവിടെ പറയുന്നു, നാം തിരുവെഴുത്തിൻ പ്രകാരം ജീവിക്കുക വഴി, വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുക വഴി നമുക്ക് ജ്ഞാനിയായിട്ട് നടക്കാം. നാലാമത്തത് എഫേസ് ലേഖനം 1:17 മതി മതി. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ആത്മാവ് എങ്ങനത്തെ ആത്മാവാ? പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ. അതിലൊരു വിഷയം ഞാൻ അങ്ങ് വിടുക, കാരണം ഇപ്പൊ നമ്മുടെ വിഷയം അതിൽ വെളിപ്പാടല്ല, ജ്ഞാനമാണ്. അതുകൊണ്ട് ആ വാക്ക് മാത്രം എടുത്തു പറയട്ടെ. നമുക്ക് തന്നിരിക്കുന്ന ആത്മാവ് എങ്ങനത്തെ ആത്മാവാ? ജ്ഞാനത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ സ്പിരിറ്റ് ഓഫ് വിസ്ഡം, സ്പിരിറ്റ് ഓഫ് ഇന്റലിജൻസ്. ജ്ഞാനത്തിന്റെ ആത്മാവിനെയാ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവ് എങ്ങനത്തെ ആത്മാവാ? അതിന്റെ പ്രത്യേകത എന്താ? ജ്ഞാനത്തിന്റെ ആത്മാവ്. അപ്പൊ നമ്മെ നിയന്ത്രിക്കുന്നത് ആരാ? നമ്മെ നിയന്ത്രിക്കേണ്ടത് ആരാ? ഇപ്പൊ നമ്മളൊരു സാക്ഷ്യം പറയുക. റോമലേഖനത്തിലൊരു വാക്യമുണ്ട്, ആ വാക്യം നിങ്ങളൊന്ന് പറയാമോ? ഞാനതൊന്ന് തുടങ്ങാം. നാം ദൈവമക്കളാകുന്നു എന്ന ആത്മാവ് താനും, നാം ദൈവമക്കളാകുന്നു എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നമ്മളങ്ങനെ പറയുന്നത്, പക്ഷെ അങ്ങനല്ല വാക്യം ആണോ? ഒരല്പം ഒന്ന് ശ്രദ്ധിച്ചാലറിയാം. റോമാലേഖനം 8 വാക്യം. ആ വാക്യം ഒന്നെടുത്ത്, നാം ദൈവമക്കളാകുന്നു എന്ന ആത്മാവ് താനും ഞാനത് വായിക്കാം, ശ്രദ്ധിച്ചു. റോമർ 8:16 നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട്, ഇല്ല ഇവിടെ ഒരു വാക്കോടുണ്ട്, അതിനു മുമ്പ് ഒരു വാക്കോടുണ്ട്. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു എന്നല്ല, പിന്നെ എന്താ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക്? ആരും തുറന്ന് നോക്കിയില്ലേ? നാം ദൈവത്തിന്റെ മക്കളാകുന്നു എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു എന്നാണ്. ആണോ ബൈബിളിൽ? തുറന്ന് നോക്കിയവരൊന്ന് പറഞ്ഞേര്. ഇതിനകത്ത് അങ്ങനെയാണ്. അല്ലെങ്കിൽ സ്പിരിറ്റ് വിത്ത് അവർ സ്പിരിറ്റ്. ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയല്ല, തെറ്റിദ്ധരിക്കരുത്. അങ്ങനല്ല വാക്യം. നാം ദൈവമക്കളാകുന്നു എന്ന ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയല്ല. പിന്നെ നാം ദൈവമക്കളാകുന്നു എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുക. ഹോളി സ്പിരിറ്റ് വിത്ത് അവർ സ്പിരിറ്റ്. അപ്പൊ ഞാൻ ദൈവമകനാണെന്നൊരിടത്ത് സാക്ഷ്യം പറയുമ്പോൾ എന്റെ ആത്മാവിനോട് കൂടെ ഏതാത്മാവോടുണ്ട്? ദൈവാത്മാവോടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ശുശ്രൂഷയാണ് ഫലകരമായ ശുശ്രൂഷ. അങ്ങനെ ദൈവാത്മാവില്ലാതെ സ്വന്തം ആത്മാവിലും പറയാം അല്ലേ? ദൈവാത്മാവിന്റെ സഹായമില്ലാതെ സ്വന്തം ആത്മാവിൽ ചെയ്യുന്ന ശുശ്രൂഷകളൊക്കെ ഉണ്ട്. അത് പൗലോസ് അവിടുത്തെ പറയുന്നുണ്ട്. ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവിലല്ല, മൈ സ്പിരിറ്റ്, എന്റെ ആത്മാവ്. പക്ഷെ അതേ പൗലോസ് ഇവിടെ പറയുന്നത് ഞാൻ ദൈവത്തിന്റെ മകനാകുന്നു എന്ന് സാക്ഷ്യം പറയുന്നുവെങ്കിൽ ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ, ദി ഹോളി സ്പിരിറ്റ് വിത്ത് അവർ സ്പിരിറ്റ്. അപ്പം നമ്മളൊരു ശുശ്രൂഷ ചെയ്യുമ്പോൾ സാക്ഷ്യം പറയുന്നതാകട്ടെ, പ്രസംഗിക്കുന്നതാകട്ടെ, പ്രാർത്ഥിക്കുന്നതാകട്ടെ, നമ്മുടെ ആത്മാവിന്റെ കൂടെ ഏതാത്മാവോടുണ്ട്? അതെങ്ങനത്തെ ആത്മാവാ? ഇപ്പം നമ്മൾ ചിന്തിച്ചു, അതെങ്ങനത്തെ ആത്മാവാ? ജ്ഞാനത്തിൻ്റെ ആത്മാവാ. ആ ആത്മാവിൻ്റെ സഹായമുള്ളപ്പോഴാണ് സാഹചര്യം അനുസരിച്ചും സന്ദർഭം അനുസരിച്ചും ഒക്കെ പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഒക്കെ പറ്റുന്നത്. അല്ലെങ്കിലോ, ആ ജ്ഞാനത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ സ്വന്തം ആത്മാവിൽ ഇമോഷണലായി കഴിഞ്ഞാൽ പിന്നെ ഇതെവിടെയാണ് നിൽക്കുന്ന, ഏത് സാഹചര്യമാണ്? ചിലപ്പം സാഹചര്യം വിട്ട് കല്യാണത്തിന് ചരമ പ്രാർത്ഥനയോ അങ്ങനെയൊക്കെ ആയിപ്പോയെന്ന് വരാം, തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ സംഭവിച്ചു പോയെന്ന് വരാം. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ പഠിച്ച സമയത്ത്, ബൈബിൾ സ്കൂളിൽ പഠിക്കാനായിട്ട് ചെന്ന സമയത്ത് ഇംഗ്ലീഷ് ഒന്നും കാര്യമായിട്ട് അറിയത്തില്ല, അപ്പം ഇംഗ്ലീഷ് മീഡിയമാണ്. അപ്പം ഞങ്ങൾ ആദ്യം കാണാതെ പഠിച്ചത് ഭക്ഷണത്തിന് വേണ്ടി സ്തോത്രം ചെയ്യാൻ, താങ്ക് യു ഫോർ ദീസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു വാക്ക്, ആ ഒരു പ്രാർത്ഥന, ഒരു മൂന്ന് വാചകം കാണാതെ പഠിച്ച് മനസ്സിൽ വെച്ചിരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന, കൂടെ പഠിച്ച ഒരു സഹോദരൻ, സാറ് ക്ലാസ്സിൽ വന്നേച്ച് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഇന്ന് ക്ലാസ് തുടങ്ങാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ജാതി എഴുന്നേറ്റ് ഏതാ പ്രാർത്ഥിച്ചതെന്നറിയാമോ? ഇതാ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നത്, അതങ്ങ് അറിയാതെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പോയി. കാരണം മറ്റേ പെട്ടെന്ന് വന്നില്ല, ഇത് കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട് ദൈവത്തോട് നന്ദിയൊക്കെ പറഞ്ഞ് താങ്ക് യു ഫോർ ദീസ് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞത് ദൈവാത്മാവിൻ്റെ സഹായത്തോടെ ആകുമ്പോൾ ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് ദൈവാത്മാവ് എന്നുള്ളത് കൊണ്ട് ആ ആത്മാവിൻ്റെ സഹായത്തോടെയാണ് എൻ്റെ ആത്മാവിൽ ഈ ശുശ്രൂഷ ചെയ്യുന്നതെങ്കിൽ ഞാൻ എങ്ങനെ ചെയ്യുള്ളൂ? ആ ജ്ഞാനത്തിൽ അത് ചെയ്യും. ഞാനിപ്പോൾ എവിടെയാണ്? ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത്? എന്ത് ശുശ്രൂഷയാണ് ചെയ്യേണ്ടത്? ഏത് നിലയിലുള്ള പ്രസംഗമാണ് ചെയ്യേണ്ടത്? ഇത് കല്യാണ വീടാണ്, ഇവിടുത്തെ പ്രസംഗം എങ്ങനെ ആയിരിക്കണം? ഇത് ചരമ വീടാണ്, ഇങ്ങനെ ഇവിടുത്തെ പ്രസംഗം എങ്ങനെ ആയിരിക്കണം? ഇവിടെ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ ആയിരിക്കണം? അവിടെ ചെന്ന് അവരോട് ആശ്വാസത്തിൻ്റെ വാക്കൊക്കെ പറയുമ്പോൾ എങ്ങനെ ആയിരിക്കണം? ഇത് പറയാൻ എന്നെ സഹായിക്കുന്ന ജ്ഞാനത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോടുകൂടിയുണ്ട്. ദാറ്റ് ഹോളി സ്പിരിറ്റ്, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ഈസ് വിത്ത് മൈ സ്പിരിറ്റ്. ആ സഹായത്തോടെ ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ സാഹചര്യവും സന്ദർഭവും ഒക്കെ അനുസരിച്ചുള്ള ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്. അപ്പം ഞാനതിങ്ങനെ പറയട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടുള്ള ജീവിതമാണ് ജ്ഞാനത്തോടുകൂടിയുള്ള ജീവിതമെന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ ഓർപ്പിച്ച് നമ്മുടെ സമയത്ത് അവസാനിപ്പിക്കാം. അത് പഴയ നിയമത്തിലാണ്. യിരെമ്യാ പ്രവചനം 3:15. മതി, ഇത് പഴയ നിയമ പശ്ചാത്തലത്തിലുള്ളൊരു വാക്യമാണ്, യഹൂദന്മാരോടുള്ള ചില വാക്കുകളാണ്. പക്ഷേ ഈ വാക്യം പുതിയ നിയമത്തിൽ ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് ചേർത്ത് പറയാം. ഞാനതിങ്ങനെ പറയട്ടെ, യഹോവ അല്ലെങ്കിൽ ദൈവം പറയുകയാണ് ജനത്തോട്, ഞാൻ നിങ്ങൾക്ക് എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും. അവർ നിങ്ങളെ എന്തിനു വേണ്ടി അവരെ നൽകുന്നത്? ഞാൻ എൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നിങ്ങൾക്ക് നൽകും. എന്തിനു വേണ്ടിയാണ് നൽകുന്നത്? അവർ നിങ്ങളെ എങ്ങനെ നടത്തണം? ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ നയിക്കും. അപ്പം പുതിയ നിയമ ആ കോണ്ടക്സ്റ്റിലേക്ക് വന്ന് ഞാൻ പറയട്ടെ, ഇടയന്മാർ പുതിയ നിയമസഭയിലുണ്ടല്ലോ, പുതിയ നിയമസഭയിലും ദൈവം തന്നെയാണല്ലോ ഇടയന്മാരെ നൽകുന്നത്. അത് ദൈവം തൻ്റെ മനസ്സിനൊത്ത ഇടയന്മാരായിരിക്കണം. അവരാണെങ്കിൽ അവർ ചെയ്യുന്ന ശുശ്രൂഷയെക്കുറിച്ച് ഇവിടെ പറയുക. അപ്പം അതിങ്ങനെ ചുരുക്കി ഞാൻ പറയട്ടെ, ദൈവം എന്തിനാ സഭയിൽ ഇടയന്മാരെ തന്നിരിക്കുന്നത്? ദൈവം എന്തിനാ ഇടയന്മാരെ തന്നിരിക്കുന്നത്? ദൈവസഭയെ എങ്ങനെ, ഈ വാക്ക് ഇവിടുത്തെ വാക്ക് വെച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെ നടത്താനാ? ദൈവസഭയെ ജ്ഞാനത്തോടെ നടത്താൻ. അപ്പം ദൈവസഭയെ ജ്ഞാനത്തോടെ നടത്തുവാൻ ദൈവം സഭയിൽ ഇടയന്മാരെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവസഭയെ ജ്ഞാനത്തോടെ നടക്കുവാൻ ദൈവം ചില ക്രമീകരണങ്ങൾ സഭയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നോട് പറയാ നീ ജ്ഞാനിയായിട്ട് നടക്കുക. അപ്പൊ ഞാൻ ജ്ഞാനിയായിട്ട് നടക്കാനുള്ള ക്രമീകരണം ദൈവം സഭയെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജ്ഞാനിയായി നടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വേണം നടക്കാൻ? ഈ ക്രമീകരണത്തിന് കീഴ്പ്പെട്ട് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ടുള്ള ജീവിതമാണ് ജ്ഞാനത്തോടെയുള്ള ജീവിതം. അപ്പൊ ജ്ഞാനിയായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പ്രാവർത്തികമാക്കാം, എങ്ങനെ പ്രായോഗിക തലത്തിൽ വെളിപ്പെടുത്താം? അതാണ് ഞാനിവിടെ സൂചിപ്പിച്ച അവസാനത്തേത്, ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ടുള്ള ജീവിതം. അതാണ് ജ്ഞാനത്തോടെയുള്ള നടപ്പ്. എഫേസ്യ ലേഖനം 5-ാം അധ്യായമായിരുന്നു നമ്മുടെ ധ്യാന വിഷയം. 5-ാം അധ്യായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളല്ല, 5-ാം അധ്യായം 3 വിഷയങ്ങൾക്കാണ് പ്രാധാന്യം: സ്നേഹത്തിലെ നടപ്പും വെളിച്ചത്തിലെ നടപ്പും ജ്ഞാനിയായിട്ടുള്ള നടപ്പും. അതിലാദ്യത്തെ രണ്ടും നമ്മൾ വിശദീകരിച്ചില്ല. അത് കൃത്യമായിട്ട് ആ വേദഭാഗത്ത് തന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ അല്പം തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ മൂന്നാമത്തേതാണ് നാം ഇപ്പം ചിന്തിച്ചത്: അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായി നടപ്പീൻ. എന്തുകൊണ്ട് നാം ജ്ഞാനത്തോടെ നടക്കണം? കാലമധികമില്ല, ഇത് ദുഷ്കാലമാണ്, സമയം തിരിച്ചറിഞ്ഞ് തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ഇനി അജ്ഞാനിയായിട്ട് നടക്കാൻ കാലമില്ല, അജ്ഞാനിയായിട്ട് നടക്കാൻ സമയമില്ല. അതുകൊണ്ട് ജ്ഞാനത്തോടെ നടക്കുക. ജ്ഞാനത്തോടെ നടക്കുന്നതിൻ്റെ ലക്ഷണം എന്താണെന്ന് 4 കാര്യങ്ങൾ കണ്ടു. 1, ദൈവ ഇഷ്ടം അറിഞ്ഞുള്ള ജീവിതം, ആത്മനിറവിലുള്ള ജീവിതം, ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടുള്ള ജീവിതം, അന്യോന്യം കീഴ്പ്പെട്ടുള്ള ജീവിതം. അതാ ലക്ഷണം. പക്ഷേ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം, പ്രായോഗിക തലത്തിൽ എങ്ങനെ കൊണ്ടുവരാം? 5 കാര്യങ്ങൾ നമ്മൾ കണ്ടു: ക്രിസ്തുവിൽ ജീവിക്കുക വഴി, ദൈവഭയത്തിൽ ജീവിക്കുക വഴി, തിരുവെഴുത്തിൻ പ്രകാരം ജീവിക്കുക വഴി, ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കുക വഴി, ദൈവസഭയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക വഴി. അങ്ങനെ നമുക്ക് ജ്ഞാനിയായിട്ട് നടക്കാം. ഞാൻ നിർദ്ദേശം പറയുന്നിടത്ത് ഒരു വാക്കോടുണ്ട്, അതുകൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ നിർത്താം. എഫേസ്യർ 5:15. ആകയാൽ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുകയും എന്ന് പറയുമ്പോൾ ഒരു വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്. എന്താ? ആകയാൽ സൂക്ഷ്മത്തോടെ. ആ വാക്ക് വളരെ ഗൗരവത്തോടെ, വളരെ എന്തോ അത് വളരെ വിജിലന്റ് ആയിട്ട് അല്ലേ, വളരെ ശ്രദ്ധ കൊടുത്ത്, വളരെ സൂക്ഷിച്ച് നിങ്ങൾ ജ്ഞാനികളായിട്ട് നടപ്പീൻ. എത്ര ഗൗരവത്തോടെയാണ് പൗലോസ് ആ നിർദ്ദേശം നമുക്ക് തന്നിട്ടുള്ളത്. ജ്ഞാനികളായിട്ട് നമുക്ക് നടക്കാം, ജ്ഞാനികളായിട്ട് ജീവിക്കുന്നതിന് വേണ്ടതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ക്രിസ്തുവിനെ തന്നിട്ടുണ്ട്, വചനം തന്നിട്ടുണ്ട്, ആത്മാവിനെ തന്നിട്ടുണ്ട്, ഒരു സഭയിൽ അംഗത്വം തന്നിട്ടുണ്ട്. ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എത്രയും ദൈവത്തോടടുത്ത് ജ്ഞാനികളായി കാലം ദുഷ്കാലമാണെന്നുള്ള തിരിച്ചറിവോടെ, സൂക്ഷ്മതയോടെ, സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജ്ഞാനികളായിട്ട് നടക്കാം. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആരെങ്കിലും ഒരാളൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെഷൻ